എവരിഹോം ബൈബിൾ സ്കൂൾ ശ്രോതാക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. 1 തിമൊഥെയൊസ് 2:8. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പരസ്യപ്രാർത്ഥന എന്ന വിഷയം ഇവിടെ വീണ്ടും പരാമർശിക്കുന്നു. പരസ്യപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകേണ്ടത് പുരുഷന്മാരായിരിക്കണം എന്നും ഇവിടെ കാണുന്നു. എല്ലായിടത്തും പരസ്യമായി പ്രാർത്ഥിക്കുന്ന എല്ലായിടത്തും എന്നർത്ഥം, ഏത് സമയത്തും പ്രാർത്ഥിക്കാമെന്നും അർത്ഥമുണ്ട്. പരസ്യമായി പ്രാർത്ഥിക്കുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന 3 യോഗ്യതകൾ ഇവിടെ വിവരിച്ചിരിക്കുന്നു. 1, അവരുടെ കരങ്ങൾ വിശുദ്ധമായിരിക്കണം. അക്ഷരീക അർത്ഥത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കരങ്ങൾ ഉയർന്നിരിക്കണം എന്നല്ല അർത്ഥമാകുന്നത്, ജീവിത വിശുദ്ധിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2, കോപം വിട്ടകന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. 3, ദൈവ വിഷയമായി വാഗ്വാദങ്ങളും തർക്കങ്ങളും കൂടാതെ പ്രാർത്ഥിക്കണം. 1, തൻ്റെ വ്യക്തിപരമായ ജീവിതത്തെയും 2, തനിക്ക് മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ സ്നേഹവും സമാധാനവും ഉള്ളവൻ എന്നതിനെയും 3, ദൈവത്തോട് ചോദ്യം ചെയ്യാത്ത വിശ്വാസമുള്ളവരുമായി പ്രാർത്ഥിക്കണം എന്ന് പ്രസ്താവിക്കുന്നു. 9, ഔവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. യോഗ്യമായി വസ്ത്രം ധരിക്കണം. ശരീരം യോഗ്യമായി മറയത്തക്ക വിധം വസ്ത്രങ്ങൾ ധരിക്കണം എന്നർത്ഥം. സുബോധത്തോടെ എന്ന് പറഞ്ഞാൽ ലജ്ജയ്ക്ക് കാരണമായി തീരാവുന്ന ഏതിനെയും ഒഴിവാക്കുക എന്നാണ് അർത്ഥം. അലങ്കരിക്കണം എന്ന് വെച്ചാൽ വൃത്തിയായി സ്ത്രീകൾ വസ്ത്രം ധരിച്ചിരിക്കണം എന്നർത്ഥം. മറ്റുള്ളവർ ആകർഷിക്കാൻ വേണ്ടിയല്ല വസ്ത്രം ധരിക്കേണ്ടത്. 10, പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാമണ്ണം സൽപ്രവർത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. തലമുടി പിന്നിയ ശേഷം പൊന്നും മുത്തും കോർത്ത് അലങ്കൃതമാക്കി തീർക്കുന്ന ഒരു രീതി അക്കാലത്തുണ്ടായിരുന്നു. സൽപ്രവർത്തികളെ കൊണ്ട് അലങ്കരിക്കുക എന്നത് പദ്യോപദേശത്തിൻ്റെ സന്തുലിത അവസ്ഥയെ നിലനിർത്തുന്ന ഒന്നായിരിക്കണം എന്ന് സാരം. വസ്ത്രധാരണം എന്നതിനേക്കാൾ ദൈവത്തോടുള്ള ഏകാഗ്രതയിൽ നിന്ന് വ്യതിയലിച്ചു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നായിരിക്കണം വിശുദ്ധ സ്ത്രീകളുടെ ജീവിത ലക്ഷ്യം. അത്തരം കൂട്ടായ്മകളെ ദൈവം ഉണർത്തുക തന്നെ ചെയ്യും, അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നിശ്ചയം. 11, സ്ത്രീ ശാന്തമായിരുന്ന് പൂർണ്ണാനുസരണത്തോടുകൂടെ പഠിക്കട്ടെ. സ്ത്രീ ശാന്തമായിരുന്ന് പഠിക്കണം. ഈ പഠനം വൈരാഗ്യബുദ്ധിയോടായിരിക്കരുത്, പൂർണ്ണ അനുസരണത്തോടുകൂടെ ആയിരിക്കണം. രക്ഷ എന്ന വിഷയത്തിൽ സ്ത്രീ പുരുഷ ഭേദമില്ല എന്ന് നാം വ്യക്തമായി കാണുന്നു. ഗലാത്യ ലേഖനം 3:28 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, പുരുഷനും സ്ത്രീയും എന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. രക്ഷയുടെ അനുഗ്രഹത്തിൽ സ്ത്രീകൾക്ക് പുരുഷനോടൊപ്പം തുല്യ പങ്കാളിത്തം നൽകപ്പെട്ടിരിക്കുന്നു. എന്നാൽ സഭായോഗങ്ങളിൽ സ്ത്രീകൾ നേതൃത്വ ശുശ്രൂഷകൾ ചെയ്യാതെ പഠിക്കുവാനാണ് നിർദ്ദേശം. 1 കൊരിന്ത്യലേഖനം 14:34-35 വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നു. വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ ശാന്തമായിരിക്കട്ടെ. ന്യായപ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങിയിരിപ്പാനല്ലാതെ ഉപദേശിപ്പാൻ അവർക്ക് അനുവാദമില്ല. സ്ത്രീ സഭയിൽ ഉപദേശിക്കുന്നത് അനുചിതമല്ലോ. മൗനമായിരുന്ന എന്ന് പറയുന്നത് ശാന്തമായിരുന്ന് എന്നൊക്കെയുള്ള അർത്ഥമാണ്. സ്ത്രീകൾ കേൾക്കാൻ സമ്മതമുള്ള ശ്രോതാവായിരിക്കണം എന്നാണ് അർത്ഥമാകുന്നത്. സ്ത്രീ ഗ്രീക്ക് പണ്ഡിതനായ ഡോക്ടർ വീസ്റ്റ് ഈ ഭാഗം ഇങ്ങനെ വിവരിക്കുന്നു. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഒരു സ്ത്രീ ഉപദേഷ്ടാവോ അധ്യാപകയോ ആയിരിക്കാൻ ഞാൻ അനുവദിക്കുന്നില്ല എന്നാണ്. ഉപദേഷ്ടാവ് എന്നത് അപ്പോസ്തല പ്രവൃത്തി 13:1 1 കൊരിന്ത്യർ 12:28-29 എഫേസ്യ ലേഖനം 4:11 രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെയാണ്. സഹോദരിമാർ കുട്ടികളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കരുത് എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ഉപദേഷ്ടാവ് എന്ന ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും വചനം അവളെ വിലക്കുന്നു. അധികാരം നടത്തുക എന്നത് അധികാരം പ്രയോഗിക്കുക എന്ന് തന്നെയാണ് അർത്ഥം ഇവിടെ അർത്ഥമാക്കുന്നത്. അതായത് ഉപദേശ തർക്കങ്ങളുടെയോ ഉപദേശ വ്യാഖ്യാനങ്ങളുടെയോ പ്രശ്നങ്ങളുടെയോ മണ്ഡലത്തിൽ അധികാര പ്രഖ്യാപനം നടത്തേണ്ടതിനായി വരുമ്പോൾ സ്ത്രീ തീർച്ചയായും മൗനം പാലിക്കണം. ഡോക്ടർ കെ സ്വീസ്റ്റ് ഇങ്ങനെ അതിനെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. വീസ്റ്റ് വേർഡ് സ്റ്റഡീസ് ഫ്രം ദ ഗ്രീക്ക് ന്യൂ ടെസ്റ്റമെന്റ് വോളിയം 11 പേജ് 49. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ഒരു സ്ത്രീ ദ്വേഷി ആയിരുന്നില്ല. തൻ്റെ സഹപ്രവർത്തകരിൽ പ്രിസ്കില്ലായും യുവോദ്യയും സന്തുകയും ഉണ്ടായിരുന്നതായി കാണുന്നു. കർത്താവിൻ്റെ 12 അപ്പോസ്തലന്മാരും പുരുഷന്മാരായിരുന്നു. കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ കൈക്കൊള്ളുന്നവ എല്ലാവരും തൻ്റെ ശിഷ്യഗണങ്ങളിൽപ്പെടുന്നു. ശാന്തമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. 12 വാക്യം. ചിലർ പറയുന്നത് പോലെ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് സ്വയം മുൻവിധിയായി പറയുന്ന കാര്യങ്ങളല്ല ഇത്. സ്ത്രീകൾ സഭയോടുള്ള ബന്ധത്തിൽ ഇത് ദൈവനിർണയമാണ്. പുരുഷന്റെ മേൽ അധികാരം നടത്തരുത് എന്നത് തിരുവെഴുത്തിന്റെ അടിസ്ഥാനപരമായ ഉപദേശമാണ്. അതുകൊണ്ട് സ്ത്രീ പുരുഷനേക്കാൾ ഏതോ വില കുറഞ്ഞവളാണെന്ന് അർത്ഥമില്ല, ഒരിക്കലുമില്ല. എന്നാൽ പുരുഷന് മീതെ സ്ത്രീ ആധിപത്യം നടത്തുന്നത് ദൈവഹിതത്തിന് വിപരീതമായ പ്രവൃത്തിയാണെന്ന് ഇവിടെ വ്യക്തമാകും. 13 വാക്യം. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹവ്വ. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ആശയത്തെ തെളിയിക്കുവാൻ ആദാം ഹവ്വമാരുടെ സൃഷ്ടി വൃത്താന്തത്തിലേക്ക് തിരിയുന്നു. സൃഷ്ടിയുടെ ക്രമം ഇവിടെ വിശദീകരിക്കുന്നു. ആദാമിനെ ആദ്യം സൃഷ്ടിച്ചു, പിന്നെ ഹവ്വ. പുരുഷനെ ആദ്യം സൃഷ്ടിക്കിയാൽ ശിരോസ്ഥാനം അവനാണെന്ന് തെളിയിക്കുന്നു. സ്ത്രീയെ രണ്ടാമത് സൃഷ്ടിച്ചതിൻ്റെ സാരമോ അവൾ ഭർത്താവിന് തന്നെത്താൻ കീഴ്പ്പെടണം എന്നുള്ളത് തന്നെ. വാക്യം 14. ആദാം അല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. പാപം മനുഷ്യരാശിയിലേക്ക് പ്രവേശിച്ചതിനെ പറ്റിയുള്ളതാണ് രണ്ടാമതായി വിവരിക്കുന്നത്. ആദാമിൻ്റെ അടുക്കിലേക്ക് നേരിട്ട് ചെല്ലാതെ അവയെ തൻ്റെ പരീക്ഷയും വഞ്ചനയുമായി സന്ദർശിക്കുകയാണ് സാത്താൻ ചെയ്തത്. ഭർത്താവിനെ കൂടാതെ സ്വതന്ത്രമായി പ്രവർത്തിച്ചതാണ് സ്ത്രീയുടെ ഭാഗത്തുണ്ടായ തെറ്റ്. ആദാമിൻ്റെ അടുക്കൽ ചെന്ന് വിഷയം അവൻ്റെ മുമ്പാകെ അവതരിപ്പിക്കുകയായിരുന്നു അവ ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവൾ സ്വയം വഞ്ചിക്കപ്പെടുകയില്ലായിരുന്നു. ആദാമല്ല വഞ്ചിക്കപ്പെട്ടത്, തൻ്റെ ഭാര്യ പാപത്തിൽ നിവദിച്ചത് കണ്ടാറേ ആ കാര്യത്തിൽ അവളുടെ ആലോചന സ്വീകരിക്കാൻ ആദാം തയ്യാറായി. അവൻ പാപം ചെയ്തു. ആദ്യം പാപം ചെയ്തത് സ്ത്രീയാണ്, പിന്നീട് ആദാമൻ ലംഘനത്തിൽ അകപ്പെട്ടു. എന്നാൽ സ്ത്രീ സാത്താനുമായി കുശലം പറയുവാൻ സമയം എടുത്തതാണ് സ്ത്രീയുടെ ആദ്യത്തെ തെറ്റ്. വാക്യം 15. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നു എങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് സുരക്ഷിതയായിരിക്കും. ഇടയ ലേഖനങ്ങളിലെ ഏറ്റവും വൈഷമ്യകരമായ വാക്യമാണിത്. നിരവധി വ്യാഖ്യാനങ്ങൾ ഈ വാക്യത്തിന് കൊടുത്തിരിക്കുന്നു. അവയിൽ ഏറ്റവും ഉചിതമായത് അനുയോജ്യമായത് സ്വീകരിക്കുന്നതാണ് നല്ലത്. അതിപ്രകാരമാണ്, ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്ന രക്ഷ ആത്മാവിൻ്റെ രക്ഷയല്ല. കാരണം ഇവിടെ പരാമർശിച്ചിരിക്കുന്ന സ്ത്രീ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ ജീവിക്കുന്ന ഒരു നല്ല വിശ്വാസിനിയാണ്. പൊതുസഭയിൽ സ്ത്രീകൾക്കുള്ള സ്ഥാനമാണ് ഈ അധ്യായത്തിൽ ഉല്ലേഖനം ചെയ്തിരിക്കുന്നത്. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് സ്ത്രീ വിരോധിയാണെന്നും ദൈവസഭയിൽ അവർക്ക് യാതൊരു പങ്കുമില്ല എന്ന് താൻ സമർത്ഥിച്ചിരിക്കുന്നു എന്ന് തന്നെക്കുറിച്ച് ചിലർ ചിന്തിക്കുന്ന പക്ഷം അത്തരം ചിന്തകളെ ഈ വാക്യത്തിലൂടെ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. സഭയിൽ പരശുശുശ്രൂഷകൾക്ക് മാത്രമല്ല സ്ഥാനമുള്ളത്, സുപ്രധാനമായ അനേക ശുശ്രൂഷകൾക്ക് പങ്കുവഹിക്കുവാൻ സ്ത്രീകൾക്ക് അവസരമുണ്ട്, സ്ഥാനമുണ്ട്. പൗലോസ് ലേഖനങ്ങളിൽ അത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഉപസംഹാര അധ്യായത്തിൽ നമ്മുടെ സഹോദരിയും കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരിയുമായ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യവാമണ്ണം കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. അവളും പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. റോമർ 16:1-2 വാക്യങ്ങൾ എന്ന് പ്രസ്താവിച്ചിരിക്കുന്നതിനാൽ താൻ സ്ത്രീകളുടെ ശുശ്രൂഷകളെ അംഗീകരിക്കുന്നവനും അവരെ സഹായ ശുശ്രൂഷകൾക്കായി പ്രോത്സാഹിപ്പിക്കുന്നവനുമായിരുന്നു എന്നത് വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ന് ഇക്കാലത്ത് ദൈവസഭകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളുടെ മാതാക്കളെ പറ്റി ഒരു നിമിഷം ചിന്തിക്കുക. അവരാരും വലിയ സുവിശേഷ വേദികളിൽ ശുശ്രൂഷ ചെയ്തവരല്ലായിരുന്നു. എന്നാൽ അവരുടെ മക്കളെ ശിക്ഷണത്തിലും ദൈവഭയത്തിലും വളർത്തിയതിനാൽ ദൈവം പ്രതിഫലം നൽകുന്ന നാളിൽ അവർക്ക് പ്രതിഫലം നൽകി മാനിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. എല്ലാവരും പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഭാവികാല രക്ഷ ഈ വിശ്വസ്തരായ സ്ത്രീകളുടെ അവകാശമാണ്. ഭർത്താവ്, ഭാര്യ, മക്കൾ എന്നിവർ സഭയിൽ ദൈവമുമ്പാകെ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവർക്കെല്ലാവർക്കും ഒരുപോലെ നൽകപ്പെട്ടിരിക്കുന്ന യോഗ്യതയാണ് രക്ഷ പ്രാപിക്കുമെന്ന ഭാവികാല പ്രസ്താവന. പാപം എന്ന വിഷയത്തിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് ദൈവം കാണുന്നത് പോലെ രക്ഷ എന്ന വിഷയത്തിൽ സ്ഥാനമാനങ്ങൾ നോക്കിയല്ല, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ടെങ്കിലും രക്ഷ പ്രാപിക്കുമെന്ന ഭാവികാല രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുഖത്തോടെ പറക്കുന്നുവെങ്കിൽ അവരെല്ലാവരും ഒരുപോലെ രക്ഷ പ്രാപിക്കും. മക്കളെ പ്രസവിച്ച് വളർത്തുന്ന വിശ്വസ്തരായ സ്ത്രീകൾക്ക് ലഭിക്കുന്നത് പോലെയുള്ള പ്രതിഫലം അവിവാഹിതരായ വിശ്വാസികൾക്ക് ലഭിക്കും. സഭയിൽ നേതൃത്വ ശുശ്രൂഷ ചെയ്യുന്നവരെക്കാൾ മാന്യത കുറഞ്ഞ ശുശ്രൂഷയല്ല വിശ്വസ്ത വിശ്വാസിനികളായ സ്ത്രീകൾ നിർവഹിക്കുന്നത് എന്നത് ഇവിടെ വ്യക്തമാക്കുന്നു. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കുമെന്ന് ദാനിയേൽ പ്രവചനം 12:3 നാം കാണുന്നു. സ്വന്തം മക്കളെ ദൈവഭയത്തിലും ശിക്ഷണബോധത്തിലും വളർത്തി നീതിപാതയിലേക്ക് തിരിച്ചുവിടുന്ന വിശ്വസ്ത സ്ത്രീകൾക്ക് ഈ പ്രവചനത്തിലെ പ്രതിഫലം അവകാശപ്പെടാവുന്നതാണ്. സ്ത്രീയുടെ ശുശ്രൂഷ രഹസ്യമായതാണ്, അത് അവളുടെ ഭവനത്തിലാണ്. അതുകൊണ്ട് അത് പരശുശ്രൂഷയേക്കാൾ അപ്രധാനമായതല്ല. പുൽപ്പിറ്റിൽ ഭർത്താവ് വിശ്വസ്ത ശുശ്രൂഷ ചെയ്യുന്നതിന് ലഭിക്കുന്ന അതേ പ്രതിഫലം ഭവനത്തിൽ വിശ്വസ്തയായിരുന്ന സേവനം ചെയ്യുന്ന ഭാര്യമാർക്ക് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ തീർച്ചയായും കാണപ്പെടും എന്നത് വിസ്മരിക്കരുത്. വില്യം മക്ഡൊണാൾഡ് ഈ മഹത്വചനം പ്രസ്താവിക്കുകയുണ്ടായി. മക്കളെ പ്രസവിച്ച് മാതൃത്വം സ്വീകരിച്ച് അവളെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം നിർവഹിക്കുന്നതിന് സ്ത്രീ സമർപ്പിക്കുന്നതിനാലും കാലത്തിൻ്റെ സാമൂഹിക തിന്മകൾക്ക് ഇരയാകാതെ നല്ല മാതൃകാ ജീവിതം സമ്മാനിച്ച് മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ ഭയഭക്തിയിൽ വളർത്തി അങ്ങനെ പ്രാദേശിക സഭയുടെ സാക്ഷ്യം പരിരക്ഷിക്കുന്നതിൽ അവൾ തൻ്റെ പങ്ക് വഹിക്കുകയും ചെയ്യുന്നതിനാൽ സ്ത്രീക്ക് വലിയ പ്രതിഫലമുണ്ട്. ഗ്രീക്ക് പണ്ഡിതനായ വൈൻ ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു. സഭയിലെ വനിതാംഗങ്ങൾ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധവും ആത്മനിയന്ത്രണവും പാലിക്കുമെങ്കിൽ ദൈവനാമ മഹത്വത്തിനായി മക്കളെ വളർത്തുന്നതിലൂടെ അവരുടെ രക്ഷയും രക്ഷയുടെ സന്തോഷവും കണ്ടെത്തും. വ്യാഖ്യാതാവായ ഹെൻഡ്രിക്സൺ അപ്രകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഈ വാക്യത്തിലെ മൂലപദത്തിന് കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തുക എന്നർത്ഥമാകുന്നു, മക്കളെ വളർത്തുക എന്നും അർത്ഥം നൽകുക. ഈ വാക്യത്തിൽ രക്ഷിക്കപ്പെട്ടു സഭാംഗത്വം പ്രാപിച്ച് ജീവിക്കുന്നവർക്ക് ഉള്ള ഉപദേശമാണ് വിഷയം. പുരുഷൻ പൊതുരംഗങ്ങളിൽ വെളിപ്പെടുമ്പോൾ സ്ത്രീ മൗനമായിരുന്ന് പഠിക്കണം. ജീവിതത്തിലെ അവളുടെ അനുഗ്രഹം മക്കളെ സൽസ്വഭാവത്തിൽ വളർത്തുക എന്നതാണ്. മാണിക്കത്തനാരുടെ പുതിയ നിയമ പരിഭാഷ നോക്കുക. അവളുടെ മക്കൾ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും അടക്കത്തിലും നിലനിൽക്കുമെങ്കിൽ അവർ മൂലം അവൾ രക്ഷ പ്രാപിക്കും. ചുരുക്കി പറഞ്ഞാൽ സ്ത്രീ തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവിക്കുന്നതും വളർച്ച പ്രാപിക്കുന്നതുമായ വർത്തമാനകാല രക്ഷയാണ് ഇവിടെ കാണുന്നത്. പണ്ഡിതനായ വൈ എസക്കിയിൽ ബൈബിൾ പ്രശ്നാവലി 86-87 പേജുകളിൽ അപ്രകാരം കാണും. യഹൂദ പശ്ചാത്തലത്തിൽ ഇത് എഴുതപ്പെട്ടു എന്ന് നാം കാണണം. വീട്ടിൽ സ്ത്രീകൾക്ക് സ്ഥാനമാനങ്ങൾ യഹൂദന്മാർ നൽകിയിരുന്നത് പോലെ യാതൊരു രാജ്യത്തിലും കാണുന്നില്ല. എന്നാൽ പൊതുരംഗത്ത് അവരുടെ ഇടയിൽ സ്ത്രീകൾക്ക് യാതൊരു സ്ഥാനവുമില്ല. വിവാഹം കഴിഞ്ഞാൽ അവളുടെ മേൽ പൂർണ്ണ അധികാരം ഭർത്താവിനാണ്. ന്യായപ്രമാണം പഠിക്കുന്നത് സ്ത്രീകൾക്ക് വിലക്കപ്പെട്ടിരുന്നു. സ്ത്രീയെ ന്യായപ്രമാണം പഠിപ്പിക്കുന്നത് പന്നുകളുടെ മുമ്പിൽ മുത്തു വിതറുന്നതിന് തുല്യമായിരുന്നു എന്ന് അവർ ചിന്തിച്ചു. അവരുടെ ശിരകോകുകളിൽ സ്ത്രീകൾക്ക് ശുശ്രൂഷകളില്ലായിരുന്നു. അവരെ കാണുവാൻ കഴിയാത്ത നിലയിൽ ഒരു പ്രത്യേക സ്ഥാനത്തായിരുന്നു സിനഗോഗിൽ അവരെ ഇരുത്തിയിരുന്നത്. പുരുഷൻ സിനഗോഗുകളിൽ പഠിക്കാൻ വരുന്നു, സ്ത്രീകളോ കേൾക്കാൻ വരുന്നു. സഭാംഗങ്ങളിൽ ഒരു പുരുഷന് സിനഗോഗിൽ തിരുവചനം വായിപ്പാൻ അനുവാദമുണ്ടായിരുന്നു. യഹൂദ സ്ത്രീകളെ അനുവദിച്ചിരുന്നില്ല. അവരുടെ വിദ്യാലയങ്ങളിൽ പോലും സ്ത്രീകൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരുന്നില്ല. എ സ്ട്രിക്റ്റ് റബി വുഡ് നെവർ ഗ്രീക്ക് എ വുമൺ ഓൺ ദ സ്ട്രീറ്റ് Not even his own wife or daughter or mother or sister. എന്ന് വില്യം ബെർക്ലേസ് ഇതിൻ്റെ വ്യാഖ്യാന പുസ്തകം വോളിയം 12 അതിൻ്റെ 67-ാം പേജിൽ കാണുന്നു. രണ്ടാമത്തെ ആശയം, ഇത് യവന പശ്ചാത്തലത്തിൽ എഴുതി. യവന സ്ത്രീയുടെ കാര്യം ഇതിൽ ഇരട്ടി വ്യത്യാസമാണ്. കൊരിന്തിൽ അവരുടെ അപ്രോഡിറ്റ് അമ്പലത്തിൽ ആയിരക്കണക്കിന് വിശുദ്ധ വേശ്യമാർ ഉണ്ടായിരുന്നു. കൊരിന്ത് പട്ടണ തെരുവുകളിൽ അവർ അവരുടെ ദൗത്യം നിർവഹിച്ചിരുന്നു. എഫെസൊസിലെ ഡയാന ക്ഷേത്രത്തിൽ മസിലായി മലിസായി എന്ന് വിളിക്കപ്പെടുന്ന നൂറുകണക്കിന് സ്ത്രീ പുരോഹിതരുണ്ടായിരുന്നു. അവരുടെയും ജോലി മേൽപ്പറഞ്ഞത് തന്നെ ആയിരുന്നു. എന്നാൽ യവന സ്ത്രീകളിൽ മാന്യമായി ജീവിതം നയിച്ചവർ തങ്ങളുടെ സ്വന്തം വസതികളിൽ പാർത്തിരുന്നു. അവരുടെ വസതിയിൽ സ്വന്തം ഭർത്താക്കന്മാരല്ലാതെ മറ്റാരും പ്രവേശിച്ചിരുന്നില്ല. ഭക്ഷണത്തിന് പോലും ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കയില്ലായിരുന്നു. ഒറ്റയ്ക്ക് ഒരിക്കൽ പോലും അവരെ തെരുവുകൾ കാണുകയില്ല. യാതൊരു സാമൂഹിക കൂട്ടങ്ങൾക്കും അവർ പോകയില്ല. ഈ സാഹചര്യത്തിൽ രക്ഷിക്കപ്പെട്ട് സഭയിൽ ചേർന്ന ഒരു യവന സ്ത്രീ സഭയിൽ സംസാരിച്ചാൽ സുബോധമില്ലാത്തവൾ എന്ന് അന്ന് ചിന്തിച്ചിരുന്നു. അതുകൂടാതെ യവന സ്ത്രീകൾ തലമുടി പിന്നിയ ശേഷം പൊന്ന് മുത്തുമണികൾ എന്നിവ കൊണ്ട് അവരുടെ തലമുടി അലങ്കരിക്കുമായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ടവർ സ്വർണ്ണാഭരണങ്ങൾ വർജിച്ചിരുന്നു. ഹവ്വ പരീക്ഷിക്കപ്പെട്ടു, ആദാമും പരാജയപ്പെട്ടു. എന്നാൽ കന്യക മറിയയ്ക്ക് ദൈവകൃപ ലഭിച്ചു. സർവമാനവ ജാതികൾക്കും വീണ്ടെടുപ്പ് നൽകിയ കർത്താവായ യേശുവിനെ പ്രസവിച്ച് വളർത്തുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ഏഴ് ഭൂതങ്ങൾ പുറത്താക്കപ്പെട്ട മക്കളെ കാര്യത്തിൽ മറിയയ്ക്കാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. വിശുദ്ധമതികളായ 4 സ്ത്രീകളാണ് യേശുവിൻ്റെ ക്രൂശിന് ചുറ്റിപ്പറ്റി നിന്നത്. പ്രിസ്കില്ല അവളുടെ ഭർത്താവിനോടുകൂടെ അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷികയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 18:26 യുവതിയും സന്ധുകയും വിശുദ്ധ അപ്പോസ്തലനായ പൗലോസിനോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരുന്നു എന്ന് ഫിലിപ്പിയർ 4:3 നാം കാണുന്നു. സുവിശേഷകനായിരുന്ന ഫിലിപ്പോസിന് പ്രവചിക്കുന്നവരായ 4 പുത്രിമാരുണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 21:9 വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിൻ്റെ വലിയമ്മ ലോവിസിനെയും അമ്മ യുനീക്കയെയും വളരെയധികം ബഹുമാനിച്ചിരുന്നു, അംഗീകരിച്ചിരുന്നു. 2 തിമോത്തിയോസ് 1:5 റോമർ 16-ാം അധ്യായത്തിൽ അനേക സ്ത്രീകളെ ഓർത്ത് വന്ദനം ചൊല്ലുന്നു. മേൽ വിവരിക്കപ്പെട്ട അന്നത്തെ സാംസ്കാരിക സാഹചര്യത്തിൽ ഈ അധ്യായത്തിൽ പരാമർശിക്കപ്പെട്ട സ്ത്രീജനങ്ങളെക്കുറിച്ചുള്ള സകല ചർച്ചാ വിഷയങ്ങളും അക്കാലത്തേക്കുള്ള താൽക്കാലിക നിയമങ്ങൾ മാത്രമാണ്. ഇവിടെ പരാമർശിക്കപ്പെട്ട അതേ വിഷയം വിശുദ്ധ അപ്പോസ്തലനായ പൗലോസിൻ്റെ മറ്റു ലേഖനങ്ങളിൽ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആകയാൽ സഭയിൽ സ്ത്രീജനങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് തടസ്സമായി നാം ഈ വേദഭാഗത്തെ വായിക്കുകയോ കാണുകയോ ചെയ്യരുത്. ഇവിടെ വിവരിക്കപ്പെട്ട യഹൂദ യവന സ്ത്രീകളെ ആ കാലത്തിൽ നിലവിലിരുന്ന സംസ്കാരത്തെ ഗ്രഹിച്ചുകൊണ്ട് സ്ത്രീകളോട് കഠിനമായി പെരുമാറുന്ന വ്യവസ്ഥിതികളെ ഖണ്ഡിക്കുന്നതിന് എഴുതിയെന്ന് നാം മനസ്സിലാക്കണം. വില്യം ബെർക്ലേസ് വോളിയം 12 പേജ് നമ്പർ 68-69 ഈ വേദവചന പഠനത്തിൽ അനേക വേദപണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ നാം കാണുകയുണ്ടായി. അതിൽ വില്യം ബെർക്ലേസുടെ വ്യാഖ്യാനത്തോടെയാണ് അനേക വേദപണ്ഡിതന്മാർ യോജിക്കുന്നത്. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ സ്വർഗീയപിതാവേ, ഞങ്ങൾ ശ്രദ്ധിച്ച തിരുവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് കർത്താവിൻ്റെ മഹത്വമേറിയ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ഫലമുള്ളതാക്കി തീർക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. എവരിയോ ഹൈസ്കൂൾ ശ്രോതാക്കളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ.